السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بأهدي أوف بأهديكم وإياي فارهبون. ഏറ്റവും സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 40-ാമത്തെ വചനമാണ് നാം കേട്ടത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്, ബനു ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കരാറുകൾ, വാഗ്ദാനങ്ങൾ, അത് നിറവേറ്റുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടേണ്ടതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കുന്ന മഹത്തായ ഒരു വചനമാണ്. അല്ലാഹു പറയുന്നു, യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു, നിങ്ങൾ ഓർക്കുകയും, നിഅമത്തി, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുകയും. വാക്ക് നമുക്കറിയാവുന്ന വാക്കുകളാണെല്ലാം, വളരെ ലളിതമായ വാക്കുകളാണ്. ദിക്ർ, അതേപോലെ തന്നെ അത് ഓർമ്മ, അതേപോലെ നിഅമത്ത്. എങ്ങനെയുള്ള നിഅമത്ത്? അല്ലാത്തി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ചെയ്തു തന്നിട്ടുള്ളതായിട്ടുള്ള, ഞാൻ ചെയ്തു തന്നിട്ടുള്ളതായിട്ടുള്ള അനുഗ്രഹം. ഇൻഷാല്ലാ അത് വഴിയെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. വഅഫു ബാക്കി അടുത്ത വിഷയമാണ്. അപ്പോൾ ഇവിടെ ബനു ഇസ്രായേൽ ആരാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. കാരണം ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സംബോധന ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബനു ഇസ്രായേൽ. അപ്പോൾ ആരാണ് ഈ ബനു ഇസ്രായേൽ? നമുക്കറിയാം, യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അപ്പോൾ ആരാണ് യഅ്ഖൂബ് നബി? അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പുത്രൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിയുടെ പുത്രനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിക്ക് മറ്റൊരു പേരുമുണ്ട്, അതാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ എന്നത് ഹീബ്രു ഭാഷയിൽ ആ പേരിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടിയാൻ എന്നാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമി അടക്കം 12 മക്കളുണ്ടായിരുന്നു. അവരുടെ ആ പിന്നെ ആ 12 മക്കളുടെ സന്താന പരമ്പര കാലക്രമത്തിൽ 12 ഗോത്രങ്ങളായി തീർന്നു. അപ്പോൾ 12 മക്കൾ അവരുടെ സന്താന പരമ്പരകൾ 12 ഗോത്രങ്ങളായി തീർന്നു. ഈ പറയുന്ന എല്ലാ ഗോത്രങ്ങളും യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിയുടെ സന്തതികളായതുകൊണ്ട് തന്നെ അവരെ ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ എന്നത് യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 12 മക്കളിൽ 12 ഗോത്രങ്ങളായി തീർന്നപ്പോൾ ആ ഗോത്രങ്ങളെയെല്ലാം ഉൾപ്പെടെ പറയപ്പെടുന്നതാണ് ബനു ഇസ്രായേൽ എന്നത്. അപ്പോൾ വളരെ ക്ലിയറായി നമുക്ക്. സാധാരണ രീതിയിൽ യഹൂദികളെ എന്നോ മറ്റൊക്കെ സംബോധന ചെയ്യാതെ ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് സംബോധന ചെയ്തൊരു പ്രാധാന്യം, പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ആവേശത്തിനും അഭിമാനത്തിനും വകയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബനു ഇസ്രായേൽ എന്ന് അവരെ സംബോധന ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും ആ സമൂഹം ഖുർആൻ അവതരിക്കുന്ന ആ ഒരു കാലക്രമത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും 4000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത്. ചില ഖുർആൻ അവതരിക്കുന്ന കാലമാകുമ്പോഴേക്ക് ഏകദേശം 4000 കൊല്ലത്തെ ചരിത്രം അവർ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെ ഒരുപാട് പിന്നെ പഴക്കമുള്ള ഒരു ജനവിഭാഗമാണ് എന്ന് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത്രയും വർഷത്തെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിട്ട ഒരു സമൂഹമായിരുന്നു എന്നുകൂടെ നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ബനു ഇസ്രായിൽ എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിനുള്ള മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത്, സർവാദരണീയനും ഒരു പ്രവാചകവര്യനുമായ ആ പിതാവിൻ്റെ അഥവാ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയൊക്കെ സന്തതികളായ നിങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്ന ആ നേർമാർഗം, സന്മാർഗം അത് സ്വീകരിക്കേണ്ടവരാണല്ലോ എന്ന വ്യംഗ്യമായൊരു സൂചന കൂടെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സംബോധന ചെയ്യുമ്പോൾ ആ ഒരു പ്രവാചകൻ്റെ പിന്തുടർച്ചക്കാർ അല്ലെങ്കിൽ പിൻഗാമികളായ ആ ഒരു അതിൻ്റെ സന്താനങ്ങൾ മക്കളൊക്കെയായ നിങ്ങൾ ആ പ്രവാചകൻ സ്വീകരിച്ചു വന്ന ആ നേർമാർഗം സ്വീകരിക്കേണ്ടവരാണല്ലോ എന്ന ഒരു സൂചനയും കൂടെ അതിലുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എങ്ങനെ ആ പേര് വന്നു, പിന്നെ ആരുടെ സന്താന പരമ്പരകൾക്കാണ് അതറിയപ്പെടുന്നത് എന്ന് പിന്നെ അവിടെ കൃത്യമാക്കി. എന്നിട്ട് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. ധാരാളം വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ ധാരാളം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ദുക്കുറു ന്യാമത്തി, ഞാൻ ചെയ്തു തന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുകയെന്ന് അവരോട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തൊരു വിഭാഗമാണ് എന്നാൽ മറ്റിതിൽ ഒരുപാട് സമൂഹങ്ങൾ കടന്നുപോയി ലോകത്ത്. പക്ഷെ ഇതര സമൂഹങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത എത്രയോ വമ്പിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുന്ന പക്ഷം, അപ്പോൾ ആ ന്യാമത്തുകളൊക്കെ നിങ്ങൾ ഓർക്കുന്ന പക്ഷം, നിങ്ങൾ ഒരിക്കലും നന്ദി കെട്ടവരും ദുർമാർഗികളായിരിക്കുവാൻ പാടില്ല. അതാണ് വളരെ ക്ലിയറാണ്. ഇപ്പം ന്യാമത്തുകളെ ഓർക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു നന്ദി കെട്ടവരായി ദുർമാർഗികളായി തരാൻ പാടില്ലാത്ത, അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ താല്പര്യം നോക്കൂ നിങ്ങൾ. നമുക്കറിയാം ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൽ പിന്നെ ധാരാളമുണ്ട്. അതിലെണ്ണി പറഞ്ഞ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഇവിടെ പിന്നെ സാന്ദർഭികമായി നമുക്ക് എണ്ണി കണക്കങ്ങൾ വിശദീകരിക്കുന്നതായി കാണാൻ പറ്റും. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഫിറോവിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഒരു പ്രത്യേക കാലം വരെ ഈ ബനു ഇസ്രായേൽ സമൂഹം. അപ്പോൾ അതിൽ നിന്നുള്ളവരെ ആ മർദ്ദനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും ഫിറോവിൻ്റെ അതിൽ നിന്നും ആ ഫിറോവിൻ്റെ മർദ്ദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അത്ഭുതകരമായിട്ടുള്ള മോചനം, സുദീർഘമായ ചരിത്രമാണ് മൂസ നബി അലൈഹിസ്സലാമെ ഉൾക്കൊള്ളുന്ന. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഈ മോചനത്തിൻ്റെ മാർഗമായിട്ടുള്ള അസാധാരണമാം വിധം അത്ഭുതകരമായ രീതിയിൽ മുഅ്ജിസത്തിൻ്റെ ആ വിധത്തിൽ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട സംഭവം നമുക്കറിയാം. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി അടിക്കുന്നതും ചെങ്കടൽ പടരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതൊരു വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അങ്ങനെ അവർ മറുകരയിലെത്തി വർഷങ്ങളോളം അവർ ഇവിടെ താമസിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെ തീഹ് വനാന്തരത്തിൽ വെച്ച് മന്നയും സൽവിയും ലഭിച്ചുകൊണ്ടിരുന്നത്, അള്ളാഹു അവർക്ക് നൽകിയ ഭക്ഷണം, അതൊരു വലിയ നിഅമത്താണ്. മാത്രമല്ല അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം മറ്റൊക്കെ വന്ന സമയത്ത് പാറക്കല്ലിൽ നിന്ന് ഓരോ ഗോത്രങ്ങൾക്കുമായി, നമ്മൾ നേരത്തെ വിശദീകരിച്ച 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങൾക്കുമായി നീരുറവുകൾ പൊട്ടി ഒഴുകിയത് വളരെയധികം അതൊരു വലിയ അനുഗ്രഹമാണ്. ഇനിയോ തുടരെ തുടരെ ധാരാളം അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, അതേപോലെ രാജാക്കന്മാരുടെയൊക്കെ പാരമ്പര്യമുള്ളവരായതുകൊണ്ട് വളരെയധികം അനുഗ്രഹങ്ങൾ ഇസ്രായേലിലേക്ക് അള്ളാഹു നൽകി. ധാരാളം പ്രവാചകന്മാരെ, അതേപോലെ തന്നെ അവരിൽ തന്നെ ഈ പറയുന്ന രൂപത്തിൽ രാജാക്കളും ഒക്കെ കൊടുത്തത് ഒരു വലിയ അനുഗ്രഹമാണ്. ഇനിയും ധാരാളം നമുക്ക് പല സന്ദർഭങ്ങളിൽ ഖുർആൻ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. ഈ അനുഗ്രഹങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹു അവരെ ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം ഈ സമൂഹത്തോട് ബനു ഇസ്രായേലിലൂടെ ഇങ്ങനെ പറയുക, നമുക്കറിയാം മൂസ നബിയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹം കൂടിയാണ്. അപ്പം അവിടെ മൂസ നബി അലൈഹിസ്സലാം പറയുന്നത് ഇങ്ങനെയാണ്, ഖൗമി ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും അംബിയാ. വളരെ വ്യക്തമാണ്. മൂസ നബി അലൈഹിസ്സലാമാണ് എൻ്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങളിൽ പ്രവാചകന്മാരെ ഏർപ്പെടുത്തുകയും നിങ്ങളെ രാജാക്കളാക്കുകയും ലോകരിൽ ഇവർക്ക് ലോകരിൽ ഒരു വർക്കും നൽകാത്തത് നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കെ അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അവൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുകയും പ്രസക്തമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കുവാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്ന രംഗമാണ് സൂറത്തുൽ മാഇദയിൽ നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ഓർക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വഔഫു ബിഅഹ്ദി ഊഫു ബിഅഹ്ദികും, അതായത് വഔഫു നിങ്ങൾ പൂർത്തിയാക്കുക, ബിഅഹ്ദി എന്നോടുള്ള കരാർ, ഊഫു ബിഅഹ്ദികും അങ്ങനെയാണെങ്കിൽ എന്നോടുള്ള കരാർ ആ പതിച്ച് നിങ്ങൾ നിറവേറ്റിയാൽ നിങ്ങളോടുള്ള കരാർ ഞാനും നിറവേറ്റും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കരാർ എന്താണ്? അത് പറഞ്ഞതിൻ്റെ പലരും പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാൻ കാണാമെങ്കിലും ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു വരുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, അതായത് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുകയും വിരോധിച്ചതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വ്യക്തമാണ്, കൽപ്പിച്ച കൽപ്പനകളെല്ലാം പാലിക്കുക, വിരോധിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇത് നിങ്ങൾ കൽപ്പന എന്താണ് അത് മറ്റേ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ നിറവേറ്റിയാൽ, ആ പറയുന്ന കൽപ്പന നിങ്ങൾ നിറവേറ്റിയാൽ നിങ്ങളോടുള്ള ബാധ്യത ഞാനും നിറവേറ്റും, അതായത് ഞാൻ നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുകയും നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. മറ്റ് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെയാണ്, പക്ഷേ പ്രധാനപ്പെട്ട അഭിപ്രായമായി ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കിവിടെയാണ് ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കരാറുകൾ പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോടുള്ള കരാറും പാലിക്കും. അപ്പോൾ ഇവിടെ അഹദി എന്നുള്ള പദം, അതായത് പ്രതിജ്ഞ അല്ലെങ്കിൽ കൽപ്പന എന്നുള്ള അല്ലെങ്കിൽ കരാർ, അത് എന്താണ് എന്ന് കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്തതാണ്. 27-ാമത്തെ ആയത്ത് അല്ലദീന ഇൻകുലൂൽ അഹദല്ലാഹി മിൻ ബഅദി മീസാ, അത് പറയുന്ന വചനമുണ്ടല്ലോ. അപ്പോൾ അഹദി എന്ന പദം അവിടെ സുദീർഘമായ പിന്നെ വിശദീകരണങ്ങൾ 3-4 പിന്നെ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് കരാറുകൾ എന്താണ് എന്നുള്ള ഭാഗം. അപ്പോൾ ഇൻഷാല്ലാ ആ ഭാഗം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അഹദി എന്ന പദം നമ്മൾ വായിച്ചവരായിരിക്കാം, പിന്നെ കേട്ടവരായിരിക്കാം, ഒന്നുകൂടെ ഒന്ന് മനസ്സിലെത്തി ആ ഭാഗം ഒന്നുകൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അഹദി എന്ന പദത്തിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങളൊക്കെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും ഇൻഷാല്ലാ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുള്ള ആ കരാറുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് കരാർ പൂർത്തീകരിക്കും എന്നുള്ള കാര്യമോട് വിശദീകരിച്ചു. ഇനി അവിടെ എന്താണ് വയ്യായ ഫർഹബൂൻ, നിങ്ങൾ ഊഫി ബിഹദിക്കും വയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുകയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതിൻ്റെ, റബ്ബ് സുബ്ഹാന അവനെ ഭയപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ സന്തതികളെ അഭിസംബോധന വളരെ കൃത്യമായി പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കുകയും അള്ളാഹുവിനുള്ള കരാറുകൾ പാലിക്കേണ്ടതിൻ്റെ പൂർത്തീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കും അതിൽ ചില ഗുണപാഠങ്ങളും ചില കാര്യങ്ങളൊക്കെ പകർത്താനും അതേപോലെ ചിന്തിക്കാനൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്കതിൽ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ധാരാളം, ആ നിഅമത്തുകളെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് അവനോട് നന്ദി കാണിക്കാൻ ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രഭു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം നൽകി വ്യക്തി ജീവിതത്തിൽ ധാരാളമായി. അപ്പോൾ ആ നിഅമത്തുകളൊക്കെ നമ്മളൊന്ന് ഓർക്കണം, അങ്ങനെ ഓർത്ത് റബ്ബിലേക്ക് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും, നമ്മളെ ഇഷ്ടപ്പെടും ധാരാളമായി. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ അധികമായി നൽകുകയും ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കരാറുകൾ, നേരത്തെ പറഞ്ഞു അള്ളാഹു കൽപ്പിച്ചതെല്ലാം പൂർത്തീകരിക്കുകയും വിരോധിച്ചതെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളോട് ധാരാളം ഇതുപോലെയുള്ള കൽപ്പനകളുണ്ട്, ചെയ്യാനുള്ള ആഹ്വാനങ്ങളുണ്ട്, വിലക്കുകളുണ്ട്, അരുതെന്ന് പറഞ്ഞ വിലക്കുകളുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുകയും ചെയ്യുക എന്നത് നമുക്കും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റബ്ബൻ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ ഓർത്ത് അവനോടുള്ള കരാറുകൾ പാലിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം കൃത്യമായി നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾക്കും കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.